ഓസ്ട്രേലിയൻ തൊഴിൽ രംഗത്തെ 457 വിസ നിയമങ്ങളിലുള്ള മാറ്റങ്ങൾ ഇന്ത്യയിലും വലിയ വാർത്തയായിരുന്നു. ഈ വാർത്ത കേരളത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുവാൻ ലക്ഷ്യമിട്ടിരുന്നവരെയും ആശങ്കയിലാഴ്ത്തി. ഇതിൽ കുറച്ചുപേർ ഓസ്ട്രേലിയയിലേക്കുള്ള യാത്ര മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്ട് BDS പഠനം പൂർത്തിയായിട്ടുള്ള അമൽ ജോസ് ഇത്തരത്തിൽ ഒരാളാണ്.
ആക്ച്വലി ഞാൻ ഇവിടെ കേരളത്തിൽ BDS കഴിഞ്ഞ് ഡെന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം ഒരു 6 മന്ത് ബാക്ക് ആണ് ഞാൻ ഇങ്ങനെ ഒരു മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയക്ക് വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു 6 മാസം മുമ്പ് ILT 6 മാസമല്ല കഴിഞ്ഞ ഡിസംബറിൽ ഞാനൊരു ILTS എക്സാം എഴുതി അത് വേണ്ട കോഴ്സിന് വേണ്ട സ്കോർ കിട്ടിയിരുന്നു. അങ്ങനെ ഞാനൊരു ഏജൻസി വഴി ഇതിലേക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. അപ്പം അപ്പൊ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇന്റർവ്യൂ കോൾ കഴിഞ്ഞ് അത് ഫീസ് അടയ്ക്കേണ്ട ഒരു ടൈം ആയപ്പോഴാണ് കഴിഞ്ഞ ഒരു 3 weeks ബിഫോർ ആണെന്ന് തോന്നുന്നു ഒരു ന്യൂസ് ഇങ്ങനെ പത്രത്തിൽ വന്നു. അവിടെ PR കിട്ടുന്നതിനും സിറ്റിസൺഷിപ്പ് കിട്ടുന്നതിനൊക്കെ ഉള്ള നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ അറിയുകയുണ്ടായി. അതിനുശേഷം ഞാൻ എന്റെ ഒരു കസിൻസും എന്റെ റിലേറ്റീവ്സും കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ഓസ്ട്രേലിയയിലുണ്ട്. അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരും പറഞ്ഞു അവർക്കും ഇപ്പോൾ ഒരു അൺസർട്ടനിറ്റിയാണ്, ഒരു ഉറപ്പില്ല എന്നൊരു കാര്യമൊക്കെ അവർ പറയുകയുണ്ടായി. അപ്പം ഞാൻ മാസ്റ്റേഴ്സിന് പബ്ലിക് ഹെൽത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും എന്നുള്ള കാര്യത്തിൽ ഒരു ഇതില്ല. കാരണം സിറ്റിസൺഷിപ്പിനും PR ഒക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് കേട്ടതുകൊണ്ട് ഒരു കാര്യത്തിൽ ഉറപ്പ് കിട്ടാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് കോഴ്സ് തന്നെ ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്.
ഓക്കെ, അപ്പൊ 457 വിസയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളിൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ എന്തായിരിക്കും അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭാവി എന്താകുന്നതിന് കുറച്ചൊരു ഉറപ്പില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു കാരണം?
അതെ, 457 വന്നിരിക്കുന്ന മാറ്റങ്ങൾ അത് ക്ലിയർ ആയിട്ട് പലരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പലരും പറഞ്ഞത് അത് ഇപ്പോഴൊരു ആക്ച്വലി എല്ലാവർക്കും അൺസർട്ടനിറ്റി ഉണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്. മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞ കോഴ്സാണ്, ഒരു പബ്ലിക് ഹെൽത്ത് സെക്ടറിലുള്ള ഒരു കോഴ്സാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ആ കോഴ്സ് അറ്റ് പ്രസന്റ് ഇപ്പോൾ PR ലിസ്റ്റിൽ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതിനുശേഷമാണ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറിയത്. അപ്പൊ ഞാൻ ഇനിയിപ്പോ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് ഉള്ളതിനെ കുറിച്ച് നോക്കുന്നുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതിനകം ഒട്ടേറെ സമയവും പണവും തയ്യാറെടുപ്പുകൾക്കായി അമൽ ചിലവാക്കി കഴിഞ്ഞു. അമൽ ജോസിന്റേതിന് സമാനമായ സാഹചര്യങ്ങളിൽ ഒട്ടേറെ മറ്റാളുകളുമുണ്ട്. ഈ സാഹചര്യങ്ങളിലുള്ളവരെ 457 വിസ മാറ്റങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്ന് വിവരിക്കുകയാണ് ബ്രിസ്ബനിൽ TN മൈഗ്രേഷൻസ് ആൻഡ് കൺസൾട്ടൻസിൽ മൈഗ്രേഷൻ ലോയറായ പ്രതാപ് ലക്ഷ്മണൻ.
ഇന്ത്യയിൽ നിന്ന് മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് കോഴ്സിന് വരുന്ന അപേക്ഷകർ പ്രധാനമായിട്ടും മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ ഹെൽത്ത് പ്രൊഫഷണൽസോ ആയിട്ടുള്ളവരാണ് വരാറുള്ളത്. ഇവർക്ക് ഓസ്ട്രേലിയയിൽ വന്ന് ഈ കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ജോലി ഹെൽത്ത് പ്രൊമോഷൻ ഓഫീസർ എന്ന് പറയുന്നതാണ്. നിലവിൽ ഹെൽത്ത് പ്രൊമോഷൻ ഓഫീസർ മാറ്റം ചെയ്യപ്പെട്ട കൺസോളിഡേറ്റഡ് സ്കിൽഡ് ഓക്കുപേഷൻ ലിസ്റ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. CSOL എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന ലിസ്റ്റിൽ മാത്രമേ ഉണ്ടായിരുന്നു. അതായത് സ്വന്തമായിട്ട് സ്കിൽഡ് മൈഗ്രേഷന് സാധ്യതയില്ലാത്തതും എന്നാൽ ഏതെങ്കിലും സ്റ്റേറ്റിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും എംപ്ലോയർ സ്പോൺസർ ചെയ്തോ അവർക്ക് PR ലഭിക്കാവുന്നതുമായിരുന്ന സാഹചര്യമായിരുന്നു മുമ്പ് നിലവിലിരുന്നത്. ഇപ്പോഴും അതേ സാഹചര്യം നിലവിലുണ്ട്. ഈ ഓക്കുപേഷൻ ഷോർട്ട് ടേം സ്കിൽഡ് ഓക്കുപേഷൻ ലിസ്റ്റ് അഥവാ STSOയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ അപേക്ഷകർക്ക് സ്റ്റേറ്റ് സ്പോൺസർഷിപ്പോ അല്ലെങ്കിൽ 186 സബ്ക്ലാസിൽപ്പെട്ട എംപ്ലോയർ നോമിനേഷൻ സ്കീമിൽപ്പെട്ടോ അല്ലെങ്കിൽ 187 സബ്ക്ലാസിൽപ്പെട്ട റീജിയണൽ സ്പോൺസേർഡ് മൈഗ്രേഷനിൽപ്പെട്ടോ അവർക്ക് പെർമനന്റ് വിസയ്ക്ക് ഇപ്പോഴും ശ്രമിക്കാവുന്നതേ ഉള്ളൂ.
എന്നാൽ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 457 വിസ സംവിധാനത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് ഉള്ളത്.
457 വിസയെ സംബന്ധിച്ചിടത്തോളം ഈ ഓക്കുപേഷൻ ഇപ്പോൾ STSOL ഉണ്ട് എങ്കിൽ പോലും പരമാവധി പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് പരമാവധി 4 വർഷം വരെ മാത്രമേ ഓസ്ട്രേലിയയിൽ ഇവർക്ക് നിൽക്കുവാൻ കഴിയുള്ളൂ. ആദ്യത്തെ 2 വർഷം ഒരു വിസ ലഭിക്കുകയും പിന്നീട് അതിനെ തുടർന്ന് 2 വർഷവും കൂടി പരമാവധി നീട്ടിക്കിട്ടുകയും ചെയ്യും. അങ്ങനെ മൊത്തം 4 വർഷം മാത്രമേ ഈ ഓക്കുപേഷൻ നോമിനേറ്റ് ചെയ്യുന്നവർക്ക് 457 വിസയിൽ ഓസ്ട്രേലിയയിൽ നിൽക്കുവാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ 457 നിന്ന് ഇവർക്ക് പെർമനന്റ് റെസിഡൻഷിപ്പിലേക്ക് പോകുവാൻ കഴിയുകയില്ല.
ഇന്ത്യക്കാർ ഉൾപ്പെടാൻ സാധ്യതയുള്ള മറ്റു ചില മേഖലകൾ വിവരിക്കുകയാണ് പ്രതാപ് ലക്ഷ്മണൻ.
പ്രധാനമായിട്ട് ബാധിച്ചിട്ടുള്ള മേഖലകൾ ബേക്കർ, പാസ്ട്രി കുക്ക്, ഏഷ്യൻ കുക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ കുക്ക്, ഇത്തരം ഹോസ്പിറ്റാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓക്കുപ്പേഷനുകൾക്കെല്ലാം തന്നെ ഇതേ തരത്തിലുള്ള നിബന്ധനകൾ ബാധകമാണ്. എന്നാൽ ഷെഫ് ഇപ്പോഴും പഴയ സ്കിൽഡ് ഓക്കുപ്പേഷൻ ലിസ്റ്റിലും ഇപ്പോഴത്തെ എം എൽ ടി എസ് എസ് എൽ എന്ന് പറയുന്ന പുതിയ സ്കിൽഡ് ഓക്കുപ്പേഷൻ ലിസ്റ്റിലും ഉള്ളതുകൊണ്ട് അവർക്ക് ഡയറക്റ്റ് പി ആറിന് അപേക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലൂടെ പി ആറിന് അപേക്ഷിക്കുന്നതിനോ ഇപ്പോഴും തടസ്സമില്ല.
ഇപ്പോൾ കേട്ടത് ചില മേഖലകൾ മാത്രമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകാൻ ലക്ഷ്യമിട്ടിരുന്ന കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ 457 വിസ മാറ്റങ്ങൾ എങ്ങനെ ബാധിച്ചു എന്ന കാര്യമാണ് ഇനി നോക്കുന്നത്. കൊച്ചിയിൽ നെപ്റ്റ്യൂൺ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൽ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റായ സലീം ജോൺ വിവരിക്കുന്നു.
ഫോർ ഫൈവ് സെവന്റെ ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിക്ക് ഭയങ്കര ഒരു ആശങ്ക ക്രിയേറ്റ് ചെയ്തായിരുന്നു തുടക്കത്തിൽ. ഇതെവിടെയാണ്, ഇതെന്താണ്, ഇതിന്റെ വ്യത്യാസം ഈ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിനെ എങ്ങനെ അത് എഫക്ട് ചെയ്യും എന്നുള്ളൊരു കൺസേൺ ആദ്യത്തെ രണ്ടു മൂന്നാഴ്ച ഉണ്ടായിരുന്നു ഈ വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ. പക്ഷെ ഈ പറയുന്ന 457 പിള്ളേര് പഠിക്കാൻ വരുന്ന രണ്ടു കൊല്ലം പഠിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയായിട്ട് ഒരു ഡയറക്റ്റ് ഒരു ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതിനു വേണ്ടിയിട്ട് അത് പഠിച്ചതിന് ശേഷം പിള്ളേർ രണ്ടു കൊല്ലത്തെ സ്റ്റേ ബാക്കിന് ശേഷം വരുന്ന ഒരു കൺസേൺ, ചില പിള്ളേർക്ക് വരുന്ന ഒരു കൺസേൺ ആണ് ഈ 457 എന്നുള്ള ഒരു വിസ വരുന്നത്. അതുകൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ അത് മാറി തുടങ്ങിയിട്ട് പിള്ളേർ ഹാവ് സ്റ്റാർട്ടഡ് അപ്ലൈയിങ് ആൻഡ് ഡിസൈഡ് ടു ഗോ ടു ഓസ്ട്രേലിയ എന്നുള്ള രീതിയാണ് ഇപ്പോൾ.
457 വിസയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഒരു അവസരമായി കാണുന്നവരും ഇതിൽപ്പെടുന്നു.
വിദ്യാർത്ഥികൾ ഇത് രണ്ട് രീതിയിൽ നോക്കാറുണ്ട്, രണ്ട് രീതിയിൽ കാണുന്നുണ്ട് ചില വിദ്യാർത്ഥികൾ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 ഓപ്പർച്യൂണിറ്റി ആയിട്ട് ചില വിദ്യാർത്ഥികൾ ഇത് കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടുന്ന് എംപ്ലോയ്മെന്റ് കിട്ടാത്ത ഒരു കൊടുക്കാത്ത സാഹചര്യം വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എക്സ്പീരിയൻസ് ആയിട്ട് അവിടെ രണ്ടു കൊല്ലം പഠിച്ചതിന് ശേഷം പിള്ളേർ അവിടെ പോസ്റ്റ് സ്റ്റഡി വർക്കിൽ നിൽക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് മിക്ക പിള്ളേർക്കും കൂടുതലാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ഒരു തോട്ട് പിള്ളേരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ഓഫ്ഷോർ നടക്കാത്തതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും എന്നുള്ളൊരു ചാൻസ് പിള്ളേർ അതിനകത്ത് കാണുന്നുണ്ട്, നമ്പർ വൺ. നമ്പർ ടു, പിന്നെ ഈ ഒരു രണ്ട് കൊല്ലം പിന്നത്തെ കോൺഫിഡൻസ് പിള്ളേർ, രണ്ടാമത്തെ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ദേ ഹാവ് ദാറ്റ് കോൺഫിഡൻസ്. എല്ലായിടത്തും എപ്പോഴും ഒത്തിരി ഒത്തിരി റൂൾസ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവാറുണ്ട് വിസ റൂൾസ് എന്ന് പറഞ്ഞിട്ട് അലാമിംഗ് ആയിട്ട് പിള്ളേര് പോയ പിള്ളേര് മുഴുവനും എൻ നമ്പറായിട്ട് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഇതേവരെയായിട്ടും ഉണ്ടായിട്ടില്ല ഇന്ത്യയിലേക്ക്. ആ ഒരു കോൺഫിഡൻസിലാണ് പിള്ളേർ. ആദ്യത്തെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇത് ആ ഒരു ക്ലാരിറ്റി കുറവ് ഇപ്പോഴുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി കുറവുണ്ട് ഈ 457 ചേഞ്ചസ് എത്രത്തോളം നമ്മുടെ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റീനെ എഫക്ട് ചെയ്യും എന്നുള്ളൊരു കൺസേൺ ഇപ്പോഴും പിള്ളേരുടെ കയ്യിൽ ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ അവർ ഡിറ്റർ ചെയ്തിട്ടില്ല. ഓസ്ട്രേലിയയിൽ പോകാണ്ടിരിക്കേണ്ട എന്നുള്ള ഒരു ഡിസിഷൻ ഒരു മേജറായിട്ട് എന്താ പറയുക, ഞങ്ങൾക്ക് ആ കൺസൾട്ടൻസ് ഫീൽ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു 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 റിഡക്ഷൻ ഇൻ അഡ്മിഷൻസ് വന്നിട്ടില്ല എന്നുള്ളതാണ്.
457 വിസ മാറ്റങ്ങൾ അനിശ്ചിതത്വത്തിന് കാരണമാകുന്നുണ്ടെങ്കിലും ഓസ്ട്രേലിയയിൽ എത്തിയതിന് ശേഷമുള്ള ഉന്നത വിദ്യാഭ്യാസം സാധ്യതകൾ തുറന്നു നൽകുമെന്ന പ്രതീക്ഷയിലാണ് കൂടുതൽ വിദ്യാർത്ഥികളും.
ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ രാജ്യങ്ങളും ഇപ്പൊ ഒരു ചേഞ്ച് വരുത്തുവാണ്, അവരെ ലോക്കൽ സിറ്റിസൻസിന് അവരെ എംപ്ലോയബിലിറ്റി ഇൻക്രീസ് ചെയ്യുക, എംപ്ലോയ്മെന്റ് കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് എല്ലാ രാജ്യങ്ങളും ഇപ്പം വരുന്നത്. ഇപ്പൊ അമേരിക്ക ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിന് ഓസ്ട്രേലിയ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത്. പക്ഷെ അതിനകത്ത് നമ്മൾ ഒരു ഒരു കാര്യം കാണേണ്ടത് എന്നാ വെച്ചാൽ അവരിപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന ഇവിടുന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അവിടെ ജോലി തേടി പോകുന്നവരെ ആണ് അത് ഒരു എന്താ പറയാ 100% എഫക്ട് ചെയ്യുന്നത്, അവരുടെ ക്വാളിഫിക്കേഷൻ ക്വാളിറ്റിയും ക്വാളിറ്റിയും. പക്ഷെ എന്നാലും അവിടെ പോയി പഠിച്ചു കഴിയുന്ന സ്റ്റുഡൻസിന് അങ്ങനെ ഒരു കൺസേൺ അലാമിംഗ് ആയിട്ട് തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ അത് മാറിയിട്ട് സ്റ്റുഡൻസ് ആ റെഡിയിലേക്ക് റിസ്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ പിള്ളേർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു 100% ക്ലാരിറ്റി ഇല്ല. വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ 2 years എന്നുള്ള ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു വാസ്തവം.
ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലെ വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ വരവിനെ 457 വിസ മാറ്റങ്ങൾ ബാധിക്കുമോ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായി പറയാൻ കഴിയില്ലെന്നാണ് പ്രതാപലക്ഷ്മണൻ പറയുന്നത്. ഓസ്ട്രേലിയയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി എത്തുന്നവർക്കുള്ള നിലവിലുള്ള മാർഗങ്ങൾ വിശദീകരിക്കുകയാണ് പ്രതാപലക്ഷ്മണൻ.
457 ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ, ഇന്ത്യയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ ഉപയോഗിക്കാറുള്ളത്. പ്രധാനമായിട്ട് അവർ ഉപയോഗിക്കുന്നത് സബ് ക്ലാസ് 189, 190, അതായത് സ്കിൽ സെലക്ട് മൈഗ്രേഷൻ, 489, അതൊരു പ്രൊവിഷണൽ വിസയാണ്, 4 വർഷത്തെ വിസയാണ്. എങ്കിൽ പോലും 2 വർഷം കഴിയുമ്പോൾ അവർക്ക് പെർമനന്റ് റെസിഡൻസി ലഭിക്കുന്നു. ഈ 3 വിസകളും സ്കിൽ സെലക്ട് മൈഗ്രേഷൻ എന്ന് പറയുന്ന പ്രത്യേക വിഭാഗം കാറ്റഗറിക്ക് ഉള്ളിൽപ്പെടുന്നതാണ്. പിന്നെ പ്രധാനമായിട്ട് അവർ ഉപയോഗിക്കുന്നത് സബ് ക്ലാസ് 186, 187, അതായത് എംപ്ലോയർ നോമിനേഷൻ സ്കീമും റീജിയണൽ മൈഗ്രേഷൻ സ്പോൺസേർഡ് റീജിയണൽ സ്പോൺസേർഡ് മൈഗ്രേഷൻ സ്കീം. ഈ രണ്ട് വിസകളും ഇ എൻ എസ് വിസയും ആർ എസ് എം എസ് വിസയും സ്കിൽ സെലക്ട് മൈഗ്രേഷൻ പോലെ തന്നെ പെർമനന്റ് റെസിഡൻസി, അതായത് സ്ഥിരമായിട്ട് ഓസ്ട്രേലിയ താമസിക്കുന്നതിനുള്ള അവകാശം ലഭിക്കുന്നതിനുള്ള വിസകളാണ്. അപ്പോ പ്രധാനമായിട്ടും അവിടെ നിന്ന് വരുന്നത് ഇന്ത്യയിൽ നിന്ന് കുട്ടികൾ എത്തുന്നത് ഹോസ്പിറ്റാലിറ്റി രംഗത്തേക്കും അക്കൗണ്ടിങ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, എഞ്ചിനീയറിങ്, നേഴ്സിംഗ്, സോഷ്യൽ വർക്ക്, മറ്റ് അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽ കോഴ്സുകൾ, ഇങ്ങനെ ഏകദേശം ഒരു 5-6 മേഖലകളിൽ പഠിക്കുന്നതിന് വേണ്ടിയാണ് കൂടുതൽ കുട്ടികൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എത്തുന്നത്. അവർക്കൊക്കെ ഇപ്പോഴും 457 വിസയോ ഒരുപക്ഷെ ഇ എൻ എസ് അല്ല ആർ എസ് എം എസ് വിസയോ കൂടാതെ തന്നെ മറ്റു മാർഗങ്ങളിലൂടെ തന്നെ ഇപ്പോഴും പെർമനന്റ് റെസിഡൻഷിപ്പ് ലഭിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പ്രധാനമായിട്ടും അവർ സ്കിൽ സെലക്ട് മൈഗ്രേഷനിലൂടെയാണ് ഓസ്ട്രേലിയയിലെ സ്ഥിരതാമസമാക്കുന്നത്. അതായത് സ്വന്തമായിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിന്റെയും കഴിവിന്റെയും ഇംഗ്ലീഷ് പരിജ്ഞാനത്തിന്റെയും തൊഴിൽ പരിചയത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോഴും ഓസ്ട്രേലിയയിലേക്ക് പെർമനന്റ് റെസിഡന്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതിന് സ്റ്റുഡന്റ് വിസയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ മാത്രവുമല്ല കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട് സ്റ്റുഡന്റ് വിസ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പായിട്ട്.
പലപ്പോഴും ഓസ്ട്രേലിയൻ വാർത്തകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുമ്പോൾ അടിസ്ഥാനപരമായ വസ്തുതകൾ നഷ്ടമാകാറുണ്ടെന്നാണ് പലരുടെയും വിലയിരുത്തൽ. ഇതുതന്നെയാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ വിസ സംബന്ധമായ മാറ്റങ്ങൾ അവതരിപ്പിച്ചപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പ്രതാപലക്ഷ്മണൻ ചൂണ്ടിക്കാട്ടുന്നു.
പ്രധാനമായിട്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകളാണ് പ്രത്യേകിച്ചും ഇന്ത്യയിലുള്ള കുട്ടികളിൽ ആശങ്ക വളർത്തുന്നതും ഒരുപക്ഷെ ഓസ്ട്രേലിയയിൽ തുടർന്ന് വിദ്യാഭ്യാസം ചെയ്യുവാനോ ഇവിടെ തൊഴിൽ തേടുവാനോ ഉള്ള അവസരങ്ങൾ ഇല്ല എന്ന് പോലും വിചാരിക്കുന്നതിന് കാരണമാവുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 457 വിസയുടെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെട്ട വാർത്തകൾ പ്രത്യേകിച്ചും പ്രിന്റ് മീഡിയയില് അച്ചടി മാധ്യമങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളിലും ഒക്കെ പ്രചരിപ്പിക്കപ്പെട്ട വാർത്തകള് ഇപ്പൊ ഉപരിപഠനത്തിനായിട്ട് വരുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്ക ഉളവാക്കി എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്.
ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി എത്തുന്നവരുടെ എണ്ണം കുറയുമോ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായി പറയാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ കേട്ട കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ 457 പോലുള്ള വിസ നിയമങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിൽ രംഗത്തുമുള്ളവർക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമാകുന്നത്.